കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കണ്ടത് പിശാച് എങ്ങനെയാണ് പിശാചായത്, അവൻ്റെ മത്സരം നിമിത്തം അവനെ എങ്ങനെയാണ് ദൈവം തള്ളിക്കളഞ്ഞത്, നിഗളം, അസന്തുഷ്ടി. ഇത് സംഭവിച്ചപ്പോഴാണ് അങ്ങനെയാണ് ഈ ഭൂമി ഉൽപ്പത്തി പുസ്തകം 1:2 പറയുന്ന പോലെ അതിനെ മനോഹരമായിട്ടാണ് ഉൽപ്പത്തി 1:1 സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിക്കുന്നെല്ലാം പൂർണ്ണമായിരിക്കും. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഉൽപ്പത്തി 1:1. അടുത്ത വാക്കിൽ പറയുന്നു ഭൂമി പാഴായിരുന്നു, ശൂന്യമായിരുന്നു, ഇരുണ്ടതായിരുന്നു, ഒരു ശൂന്യത. ദൈവം അങ്ങനെ ഒരു കാര്യം സൃഷ്ടിക്കുന്നില്ല, പാഴും ശൂന്യവും ഇരുണ്ടതും. അതുകൊണ്ട് ഇത് വളരെ വ്യക്തമാണ്, അതങ്ങനെ ആയിത്തീർന്നതാണ്. അതങ്ങനെ ആയത് പിശാചിൻ്റെ വീഴ്ച കാരണമാണ്. നമുക്കറിയാം ആദാം വീണപ്പം അതിന് പല അനന്തരഫലങ്ങളുണ്ടായി. അവൻ ജീവിച്ചിരുന്ന ആ പൂർണ്ണതയുള്ള ഭൂമിക്ക് മൃഗങ്ങൾ അക്രമകാരികളായി, അങ്ങനെ പലതും. ഇവിടെ പിശാച് വീണപ്പം ഇത് സംഭവിച്ചു. ഒരു പക്ഷേ ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെട്ടത് വളരെ മുമ്പ്, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം. ആദാമിന് മുമ്പ് നമുക്കറിയില്ല ആദാമിനെ സൃഷ്ടിച്ചത്, ഒരു പക്ഷേ 6,000 വർഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ ആകാശവും ഭൂമിയും അതിന് വളരെ നാളുകൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ടു. എത്ര വർഷം മുമ്പെന്നറിയില്ല, ഉൽപ്പത്തി പുസ്തകം 1:2 2:1. എന്നാൽ പിശാച് വീണപ്പം ഭൂമി ഇപ്രകാരമായി. നമുക്കിവിടെ നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം, എന്തുകൊണ്ടാണ് ദൈവം പിശാചിനെ നശിപ്പിക്കാൻ ഈ ഘട്ടത്തിൽ? അങ്ങനെയെങ്കിൽ അവൻ ഉണ്ടാകുമായിരുന്നില്ല. നമ്മൾ അറിയുന്ന തലത്തിൽ പിശാചിനെ ഭൂമിയിലേക്ക് തള്ളിയിട്ടപ്പം ഒരു കൂട്ടം ദൂതന്മാരും പിശാചിനോട് ചേർന്ന് നിന്നു. ആ മത്സരത്തിൽ ദൈവത്തിനെതിരായിട്ട് നമുക്കറിയില്ല അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും. എന്നാൽ നമുക്ക് ഒരു ചെറിയ ചിത്രം കിട്ടും ഒരു പക്ഷേ. എന്നാൽ നമ്മൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. വെളിപാട് പുസ്തകം 12 നാം വായിക്കുമ്പം തീ നിറമുള്ള മഹാസർപ്പം, അത് പിശാചിനെയാണ് കാണിക്കുന്നത്, വലിച്ചു കൂട്ടി. വെളിപാട് പുസ്തകം 12:4 നക്ഷത്രങ്ങളിൽ 3:1 യോബിന്റെ പുസ്തകത്തിൽ ദൂതന്മാരെ നക്ഷത്രമെന്ന് വിളിക്കുന്നുണ്ട്. ഇത് പ്രതീകാത്മ ഭാഷയിൽ ഈ മഹാസർപ്പം 3:1 നക്ഷത്രങ്ങളെ വലിച്ച് കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പക്ഷേ നല്ല ദൂതന്മാരെയും തൻ്റെ മത്സരത്തിൽ കൂട്ടി. അവര് ഇന്ന് ഭൂതങ്ങളാണ്, അവര് ഭൂമി ചുറ്റി നടക്കുന്നു, അവര് ചില സമയങ്ങളിൽ മനുഷ്യനെ ബാധിക്കുന്നു. ഇത് അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിശാചിനെ ഇതുവരെയും നരകത്തിൽ തള്ളിയിട്ടിട്ടില്ല, അവനെ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിക്കളഞ്ഞു. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് 2 കൊരിന്ത്യർ 12 നമ്മൾ വായിക്കുന്നു 3 സ്വർഗമുണ്ട്. പൗലോസ് പറയുന്നു താൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നു ആകാശം ദൈവത്തിന്റെ കൈവേലയാണ് എന്ന്. അത് പറയുന്നത് ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തെ പറ്റിയാണ്. അതുകൊണ്ട് അതാണ് 1-ാം സ്വർഗം. ദൈവത്തിന്റെ സിംഹാസനം 3-ാം സ്വർഗത്തിൽ. അതുകൊണ്ട് ഇതിനിടയിൽ മറ്റൊരു സ്വർഗമുണ്ട്. നാം മനസ്സിലാക്കുന്നത് പിശാചിനെ അവിടേക്കാണ് തള്ളിക്കളഞ്ഞത്. നമ്മൾ യോബിന്റെ ബുക്കിൽ വായിക്കുന്നു അവൻ അവിടെ നിന്ന് ദൈവത്തോട് സംസാരിക്കുന്നു. എന്നാൽ അവൻ 3-ാം സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല. എന്നാൽ 2-ാം സ്വർഗത്തിൽ അവൻ ദൈവത്തോട് സംസാരിക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ അവനെ ഇങ്ങനെ വിളിക്കുന്നു. അവിടെ എഫേസ്യർ 6:12 സ്വർലോകത്തെ വാഴ്ചകളെയും അധികാരങ്ങളെയും കുറിച്ച് പറയുന്നു. ഇവിടെ പിശാചിനെയും അവന്റെ ദൂതന്മാരെയും കുറിച്ച് പറയുന്ന അന്ധകാരത്തിന്റെ ലോകാധിപതി എന്നാണ്. അവന് ഇന്ന് വസിക്കുന്നത് ഇവിടെ പറയുന്നത് സ്വർലോകത്തിലാണ്. അത് നിശ്ചയമായിട്ടും 3-ാം സ്വർഗത്തിലല്ല, 2-ാം സ്വർഗത്തിലാണ്. അവിടെ നാം അവനുമായി ആത്മീക യുദ്ധത്തിലായിരിക്കുന്നു. നാം ദൈവമായിട്ടുള്ള കൂട്ടായ്മ അന്വേഷിക്കുമ്പം അതേ ഈ 2-ാം സ്വർഗത്തിലൂടെ അവിടെ നമ്മുടെ സ്തുതിയെയും പ്രാർത്ഥനയും എതിർക്കപ്പെടുന്നു. അതുകൊണ്ട് ഇവിടെ നാം കാണുന്നു പിശാചിനെ 2-ാം സ്വർഗത്തിലേക്ക് തള്ളിയിട്ടു. വെളിപാട് പുസ്തകത്തിൽ നാം ഒരു സമയത്തെപ്പറ്റി വായിക്കുന്നു ഈ 2-ാം സ്വർഗത്തിൽ നിന്ന് അവനെ ഭൂമിയിലേക്ക് തള്ളിയിടുന്നു. 12-ാം അധ്യായത്തിൽ അവസാനമായി ഈ ഭൂമിയിൽ നിന്ന് 20-ാമത്തെ അധ്യായം 1000 കൊല്ലത്തേക്ക് അഗാധ കൂപത്തിലേക്ക്, പിന്നെ അഗാധ കൂപത്തിൽ നിന്ന് വെളിയിലെടുക്കുന്നു. വെളിപാട് ദിവസം 20-ൽ അവനെ നരകത്തിലേക്ക് തള്ളിയിടുന്നു. പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ് ഇത്, പല കാലഘട്ടത്തിൽ പിശാജ് എവിടെയായിരിക്കുമെന്ന് ആളുകൾ പറയുന്നത് പിശാജ് നരകത്തിലാണെന്നാണ്. അത് സത്യമല്ല. അവൻ ഒരിക്കലും നരകത്തിൽ പോയിട്ടില്ല. അവനെ 3-ാം സ്വർഗത്തിൽ നിന്ന് 2-ാം സ്വർഗത്തിലേക്ക് തള്ളി. ഒരു ദിവസം അവനെ ഭൂമിയിലേക്ക് തള്ളിയിടും, ഒരു ദിവസം ഭൂമിയിൽ നിന്ന് അഗാധ കൂപത്തിലേക്ക്, പിന്നെ അഗാധ കൂപത്തിൽ നിന്ന് അവനെ പൊക്കിയെടുക്കും, തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അതായിരിക്കും നരകം എപ്പോഴും. ഇതാണ് പിശാചിന്റെ ഒരു ലഘു ചരിത്രം. ഇപ്പോൾ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ദൈവം പിശാചിനെ നശിപ്പിക്കുന്നത്, അതുപോലെ മത്സരിച്ച അവന്റെ ദൂതന്മാരെയും? നമുക്ക് അതേക്കുറിച്ച് പൂർണ്ണമായി അറിയില്ല. എന്തുകൊണ്ടാണ് ദൈവം ഇപ്രകാരം പല കാര്യങ്ങളും ചെയ്യുന്നത്? ഇത് അംഗീകരിക്കാനായിട്ട് നാം താഴ്മയുള്ളവരായിരിക്കണം. നമ്മുടെ ചെറിയ ബുദ്ധിയിൽ, നമ്മുടെ മനസ്സിന് ഈ കഴിവില്ല ഈ ജീവിതത്തിലെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് എയ്ഡ്സ് ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഇത്രമാത്രം ദാരിദ്ര്യം? എന്തുകൊണ്ടാണ് ഈ അനീതികളൊക്കെ? എന്തുകൊണ്ടാണ് നിസ്സഹായരായ പെൺകുഞ്ഞുങ്ങൾ ബലാത്സംഗത്തിനിരയാകുന്നത്? എന്തുകൊണ്ടാണ് ദുഷ്ടരായ ഏകാധിപതികൾ അനേക നാളുകൾ ജീവിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് തെറ്റായ മതങ്ങൾ അനേകരെ നരകത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവം ദുരുപദേശരെ അനുവദിക്കുന്നത്? കുഞ്ഞുങ്ങളെ മാതാപിതാക്കളിൽ നിന്ന് വേർതിരിക്കുന്നു, അനേകരുടെ ജീവിതം നരകമാവുന്നു. ഇതുപോലെ 101 ചോദ്യങ്ങൾ, ഒരുപക്ഷെ 1000-ക്കണക്കിന് ചോദ്യങ്ങൾ. അതേപ്പറ്റി പൂർണമായ ഉത്തരം നമ്മുടെ കയ്യിലില്ല. അതിന്റെ കാരണം നമ്മുടെ മനസ്സിന് വളരെ ചെറിയ കഴിവുകളെ ഉള്ളൂ. ദൈവത്തിന് ഞാനും ഒരു സമുദ്രം പോലാണ്. നിങ്ങൾക്കൊരു സമുദ്രത്തെ ഒരു കപ്പിനകത്ത് ഒഴിക്കാൻ പറ്റില്ല. ഒരു കപ്പിനെ സമുദ്രത്തിലുള്ള അല്പം വെള്ളത്തെ ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ഒരു അല്പം മാത്രമേ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തുള്ളൂ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം, നമ്മുടെ ലോകജീവിതത്തെ എങ്ങനെ ഭക്തിയുള്ള ഒരു ജീവിതം നടത്താം, അത് ദൈവം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിനപ്പുറത്തെ ഒത്തിരി ചോദ്യങ്ങളുണ്ട്, അതേപ്പറ്റി നമുക്ക് എല്ലാം പൂർണ്ണമായി അറിയില്ല. അതിലൊന്നാണ് ഇത്, നമുക്ക് പൂർണ്ണമായിട്ടും അതിൻ്റെ ഉത്തരം അറിയില്ല. എന്തുകൊണ്ട് പിശാചിനെ നശിപ്പിച്ചില്ല? എന്നാൽ ഒരു കാര്യം, ദൈവം സംഭവിക്കാൻ അനുവദിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് ബഹുഭൂരിപക്ഷം ആളുകളുടെയും നന്മയ്ക്കാണ്, അവന്റെ ഉദ്ദേശം നിറവേറ്റാൻ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിൽ അതിലൂടെ ദൈവം തീരുമാനിച്ചു, ഇപ്പോൾ പിശാജ് മത്സരിച്ചു, ഈ മത്സരിയെ കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ. ഇത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. ദൈവം ഒരു മത്സരിയെ, തന്റെ ശത്രുവിനെ ഉപയോഗിച്ചുകൊണ്ട് തന്റെ ഉദ്ദേശം നിറവേറ്റുന്നു. ഇതിനേക്കാൾ തന്നെ അനുസരിക്കുന്ന ഒരു മകനേക്കാളധികം. നിങ്ങൾക്കറിയാമോ മനോഹരമായ ഒരു വാക്യം അവിടെ, ഇത് പറയുന്നത് റോമാലേഖനത്തിലാണ്, 9-ാം അധ്യായത്തിൽ. ഇത് ശരിക്ക് പറഞ്ഞാൽ ഉൽപ്പത്തിയിൽ നിന്നാണ്, എന്നാൽ റോമാലേഖനത്തിൽ 9-ാം അധ്യായം 17-ാമത്തെ വാക്യം, തിരുവചനം ഫറവോനോട് പറയുന്നു, ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു, നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിന്, എന്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിന് തന്നെ. ഒരാൾക്ക് ഇങ്ങനെ ചിന്തിക്കാം, ദൈവം മോശയെ പോലുള്ള ഒരാളോടല്ലേ ഇങ്ങനെ പറയേണ്ടത്? ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് എന്റെ ശക്തി നിന്നിലൂടെ കാണിക്കേണ്ടതിന്, എന്റെ നാമം പ്രസ്താവിക്കേണ്ടതിനും. എന്നാൽ ഇവിടെ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഈ വചനങ്ങൾ ദൈവം ഫറവോനോടാണ് പറഞ്ഞത്. ഇത് പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ നിന്നാണ്, 16-ാമത്തെ വാക്യം. ഇവിടെ ദൈവം ഫറവോനോട് പറഞ്ഞു, നീ എനിക്കെതിരെ മത്സരിച്ചു ഫറവോനെ, നീ നിഗളിയാണ്, നീ പിശാചിനെ പോലെ തന്നെയാണ്, ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ് എന്റെ ശക്തി വെളിപ്പെടുത്താൻ. എന്തൊക്കെ ഫറവോൻ ചെയ്തോ ദൈവം ആ മേശയെ മാറ്റിമറിച്ചു, അടിമകളായിരുന്ന ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് രക്ഷിക്കാൻ. അതിലൂടെ ദൈവത്തിന് ലഭിക്കുന്ന ഒരു മഹത്വമുണ്ട്, അവന്റെ ശത്രു അവന്റെ ഉദ്ദേശം നിറവേറ്റുമ്പോൾ. അതുകൊണ്ട് ആണ് ദൈവം അനുവദിച്ചത് പിശാചിനെ തുടരാൻ. ഞാനൊരു ഉദാഹരണം പറയാം, പുതിയ നിയമത്തിലുള്ള ഒരു ഉദാഹരണമാണ്. അവിടെ നമ്മളെ അപ്പോസ്തലനായ പൗലോസിനെ കാണുന്നു. ദൈവത്തിൻ്റെ വലിയ വെളിപാടുകളുണ്ട്. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരാളാണ്. അവിടെ ഒരു വലിയ അപകടമുണ്ടായിരുന്നു അവൻ നിഗളി ആകാനായിട്ട്. അവൻ ദൈവത്തിനായിട്ട് ചെയ്ത വലിയ പ്രവൃത്തികളെ കാരണം അവന് ഒത്തിരി വെളിപാടുകളുള്ള ആളായിരുന്നു. അവനെ നിഗളത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ദൈവം പിശാചിനെ അനുവദിച്ചു. പൗലോസിനെ ചില തരത്തിൽ ബുദ്ധിമുട്ടിപ്പിക്കാൻ അവന് ജഡത്തിൽ ഒരു ശൂലം, പൗലോസ് തന്നെ അതിനെ പിശാചിന്റെ ദൂതനെന്നാണ് വിളിക്കുന്നത്. എന്നാൽ പിശാജ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ പൗലോസിന് എങ്ങനെ ജഡത്തിലെ ശൂലം കൊടുക്കാൻ കഴിയും? ആ ജഡത്തിലുള്ള ശൂലം എന്തെങ്കിലും പ്രത്യേകമായ കാര്യം ചെയ്തോ? നിശ്ചയമായിട്ടും ചെയ്തു. അതൊരു പിശാചിന്റെ ദൂതനായിരുന്നു. അത് കൊടുത്തത് പൗലോസിനെ ബുദ്ധിമുട്ടിക്കാനാണ്. അത് പൗലോസിനെ ദൈവത്തോട് ഒട്ടി നിൽക്കാൻ സഹായിച്ചു. അതവനെ താഴ്മയുള്ളവനായിട്ടും ദൈവത്തിൽ ആശ്രയിക്കാനും സഹായിച്ചു. അവിടെ നാം കാണുന്നു 2 കൊരിന്ത്യർ 12 നമുക്ക് കാണാം ഏത് തരത്തിലാണ് ദൈവം പിശാചിനെ ഉപയോഗിക്കുന്നതെന്ന്. തന്റെ ദാസനെ താഴ്മയുള്ളവനായി സൂക്ഷിക്കാൻ, അതൊരു നല്ല കാര്യമല്ലേ? കാരണം ദൈവവചനം പറയുന്നു ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അവൻ നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. പൗലോസ് നിഗളിയായിരുന്നെങ്കിൽ ദൈവം അവനെ എതിർത്തേനെ. പൗലോസ് താഴ്മയുള്ളവനായിരുന്നു, കാരണം പിശാചിന്റെ ദൂതൻ. ജഡത്തിലെ ശൂലത്തോടെ പിശാച് അവനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. പൗലോസ് താഴ്മയിൽ തുടർന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയും എങ്ങനെയാണ് ദൈവം പിശാചിനെ ഉപയോഗിക്കുന്നത്. നമുക്ക് മറ്റൊരു ഉദാഹരണം ഇയ്യോബിന്റെ ബുക്കിൽ വായിക്കാം. അവിടെ ദൈവം പിശാചിനെ അനുവദിച്ചു ഇയ്യോബിനെ ബുദ്ധിമുട്ടിക്കാൻ. അവന്റെ വസ്തുവകളെല്ലാം നശിപ്പിച്ചു, അവന്റെ കുഞ്ഞുങ്ങളെ കൊന്നു, അവന്റെ ഭാര്യയിലൂടെ അവനെ കഷ്ടപ്പെടുത്തി, 3 പ്രസംഗകരവനെ കഷ്ടപ്പെടുത്തി. പിശാച് അവിടെ പല ആളുകളെ ഉപയോഗിക്കുന്നതായിട്ട് നാം കാണുന്നു. അവിടെ അത് വെറും വസ്തുവകകളും കുഞ്ഞുങ്ങളും നഷ്ടപ്പെടുന്ന കാര്യമല്ല. 2 അധ്യായത്തിൽ അവന്റെ ഭാര്യ അവനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നു. എന്നാൽ ആ ബുക്കിൽ ഉടനീളം പിശാചെ ആ 3 പ്രസംഗകരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അവനെ ബുദ്ധിമുട്ടിക്കാനും അവനെ കുറ്റപ്പെടുത്താനും സത്യമല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് അവനെ ബുദ്ധിമുട്ടിച്ചു. പിശാച് കുറ്റപ്പെടുത്തുന്നതാണ് ചില സമയത്ത് അവൻ പ്രസംഗകരെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ ഉപയോഗിക്കും. നമുക്കതിനെ ഒരു തീയെന്ന് പറയാം. എന്നാൽ അതിൽ കൂടെ എല്ലാം നമുക്ക് കാണാം അതിൽ ഇയ്യോബിനെ ഇട്ടു. എന്നാൽ അവൻ നിർമ്മലനായി പുറത്തു വന്നു. അവനൊരു താഴ്മയുള്ളവനായി പുറത്തു വന്നു. ഇയ്യോബും അതേ അപകടത്തിലായിരുന്നു. പൗലോസ് ഏത് കാര്യത്തിൽ അപകടത്തിലായിരുന്നു? ഇയ്യോബ് അത്രമാത്രം നീതിയുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുപോലെ അവൻ ധനികനായിരുന്നു. അവന്റെ 10 മക്കളെയും ദൈവഭയത്തിൽ അവൻ വളർത്തി. അതവനെ നിഗളിയാക്കാമായിരുന്നു. എപ്പോഴെങ്കിലും ഒരു മനുഷ്യൻ ഇതുപോലെയുള്ള വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവന്റെ ചുറ്റുമുള്ളവരെക്കാൾ മെച്ചപ്പെടുമ്പം അവൻ നിഗളിയാകാൻ പരീക്ഷിക്കപ്പെടും. ഇയ്യോബും നിഗളിയായി മാറി. നീതിമാനാണെന്നുള്ള നിഗളം ദൈവം ഇയ്യോബിനെ കൂടുതൽ പൂർണ്ണനാക്കാൻ ആഗ്രഹിച്ചു. അതിന് അവന് വേണ്ടിയിരുന്നത് താഴ്മയായിരുന്നു. അവന് താഴ്മ ആവശ്യമായിരുന്നു. അവനെ താഴ്മയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്ന പിശാച് അവനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് അനുവദിക്കാമെന്നായിരുന്നു. പൗലസിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചതുപോലെ തന്നെ അവനെ താഴ്മയുള്ളവനാക്കാൻ. യോബിനെയും പിശാച് പലതരത്തിൽ ബുദ്ധിമുട്ടിച്ചു. അതിന്റെ അവസാന ഫലം, ആ പുസ്തകത്തിന്റെ അവസാനം, അവൻ നീതിയുള്ളവൻ തന്നെയാണ്, അവൻ വിശുദ്ധനാണ്. എന്നാൽ അതിന്റെ എല്ലാം അപ്പുറത്ത് അവന് പുതിയൊരു കാര്യം അവന്റെ സ്വഭാവത്തിൽ അവൻ ലഭിച്ചു. അതവന് മുമ്പില്ലായിരുന്നു ആ പുസ്തകത്തിന്റെ ആരംഭത്തിൽ. അത് താഴ്മയാണ്. അവൻ 40-ാം അധ്യായത്തിൽ പറയുന്നു, 4-ാം വാക്യത്തിൽ, ഞാൻ നിസ്സാരനാണ്, ഞാൻ ആരുമല്ല. അതിനുശേഷം 42-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ മാനസാന്തരപ്പെടുന്നു, ഞാൻ ഇനി ഒരിക്കലും എന്റെ വായ തുറക്കയില്ല, ഞാൻ എന്റെ വായ പൊത്തുന്നു, കാരണം ഞാൻ ആരുമല്ല. ആരെ കൊണ്ടാണ് ദൈവം ഈ പണി ചെയ്യിപ്പിച്ചത്? പിശാചിനെ കൊണ്ട്. ഇവിടുന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നു എങ്ങനെയാണ് ദൈവം അനുവദിക്കുന്നത് പിശാചിനെ ബുദ്ധിമുട്ടിപ്പിക്കാനും പ്രക്ഷോഭിപ്പിക്കാനും. അതിലൂടെ ദൈവം തന്റെ ദാസന്മാരെ മെച്ചപ്പെട്ടവരാക്കുന്നു. നാം ഈ കാര്യം പിശാചെ ഉപയോഗിക്കുന്ന പരീക്ഷകളിൽ കൂടെയും നാം കാണുന്നു. തന്റെ മക്കളെ ശുദ്ധീകരിക്കാൻ വേണ്ടി യേശുക്രിസ്തുവും പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. നമ്മളും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഉള്ള പരീക്ഷകൾ കൂടി ദൈവം നമ്മെ പരീക്ഷിക്കുകയും തെളിയിക്കുകയും ചെയ്യുന്നു, നാം അവന്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് യോഗ്യരാണോ എന്ന്. അവസാന നാളുകളിൽ കുത്തൊഴുക്ക് പോലെ വഞ്ചനയുടെ ആത്മാവ് ഉണ്ടാകും. അത് ഈ ഭൂമി മുഴുവനും ഉണ്ടാകും. ദൈവത്തിനത് തടയാൻ കഴിയും, എന്നാൽ അവൻ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ഈ വഞ്ചനയുടെ ആത്മാവിനെ അവൻ തടയാത്തത്? സഭയിലേക്കും ഈ ലോകത്തിലേക്കും കാരണം ഇതാണ്, ഈ വഞ്ചനയുടെ ആത്മാവിൽ കൂടെ അങ്ങനെ ദൈവം പരീക്ഷിക്കുകയാണ്. എല്ലാവരെയും, തൻ്റെ മക്കളെയും നോക്കുന്നു. എന്താണ് അവർ ശരിയായിട്ടും അന്വേഷിക്കുന്നത്? ഈ ഏദൻ തോട്ടത്തിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ദൈവത്തിന് തടയാൻ കഴിയുമായിരുന്നു പിശാച് ആ തോട്ടത്തിലേക്ക് വരാതിരിക്കാൻ. എന്നാൽ അവൻ ചെയ്തില്ല. കാരണം പിശാച് വന്നപ്പോഴാണ് ആദമും ഹവയും പരീക്ഷിക്കപ്പെട്ടത്. ആ നിഷേധിക്കപ്പെട്ട വൃക്ഷം അതിന്റെ ഫലം ഫറിക്കാനായി പിശാചാണ് ഹവയെ ക്ഷണിക്കുന്നത്. അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ആദമും ഹവയും അത് ചെയ്യാൻ സാധ്യതയില്ല. എന്നാൽ പിശാച് പാമ്പിന്റെ രൂപത്തിൽ അവിടെ വരികയും ചില ചോദ്യങ്ങളെ ചോദിക്കുകയും ചെയ്യുന്നു. ഹവായുടെ മനസ്സിൽ ദൈവത്തിന്റെ സ്നേഹത്തെ അവൾ സംശയിച്ചു. അങ്ങനെയാണ് അവള് അവിടെ വീണുപോകുന്നത്. അങ്ങനെ അവൾ ആ വൃക്ഷഫലം കഴിച്ചു. എന്തുകൊണ്ടാണ് ദൈവം തടയാതിരുന്നത്? കാരണം ആദമിനെയും ഹവയെയും പരിശോധിച്ച് നോക്കാൻ ആഗ്രഹിച്ചു. കാരണം മനുഷ്യന് വിശുദ്ധനാകാൻ കഴിയണമെങ്കിൽ പരീക്ഷിക്കപ്പെടുമ്പം അവൻ തിരഞ്ഞെടുക്കണം ദൈവത്തെ മറ്റെല്ലാത്തിൻ്റെയും മീതെ. ഇവിടെ നമ്മൾ അനേക ഉദാഹരണങ്ങൾ കാണുന്നു ദൈവ വചനത്തിലൂടെ. നാം കണ്ട ഈ ഉദാഹരണങ്ങളിൽ നാം കാണുന്നു ദൈവം പിശാചിനെ ഉപയോഗിക്കുന്നത് തൻ്റെ ഉദ്ദേശം നിറവേറ്റാനായിട്ട്. പിശാചിന്റെ മേശയെ അവൻ തിരിക്കുന്നു. അതിൻ്റെ ഉദാഹരണങ്ങൾ ദൈവവചനത്തിൽ കാണുന്നു. ഉദാഹരണത്തിന് ജോസഫിനെ അവൻ്റെ സ്വന്ത സഹോദരന്മാർ മോശമായിട്ട് ചെയ്തപ്പം അവരവനെ മിസ്രയീമിന് വിറ്റു. അവരെ പിശാചാണ് ജയിപ്പിച്ചത്, ഒരു സംശയമില്ല. ഈ ഇസ്മയിലിയർക്ക് ഇവനെ വിറ്റ് ഇവനെ ഇവിടുന്ന് ഒഴിവാക്കുക, ഈജിപ്തിലേക്ക്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും അവനെ കാണില്ല. അത് പിശാചിന്റെ പ്രവൃത്തിയായിരുന്നു. പിശാചിനെ നമ്മുടെ ഭാവി അറിയില്ല. അതുകൊണ്ട് അവൻ അറിയില്ല അവൻ എന്താ ചെയ്യുന്നത്. അവൻ അതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കിയില്ല. അവൻ അതിലൂടെ ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറ്റുകയായിരുന്നു. കാരണം യോസഫ് ഈജിപ്തിനെ ഭരിക്കാന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. ഫറവോൻ കഴിഞ്ഞാൽ അതിനുവേണ്ടി അവൻ പിശാചിനെ ഉപയോഗിക്കുന്നു, യോസഫിന്റെ സഹോദരന്മാരിൽ കൂടി അവനെ ഈജിപ്തിലേക്ക് അയക്കാൻ. അങ്ങനെ അവൻ ഈജിപ്തിൽ ചെന്നപ്പം മറ്റൊരു രസകരമായ സംഭവം ഉണ്ടാകുന്നു. കൊത്തിഫർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വീട്ടിൽ അവൻ ജോലി ചെയ്യുന്നു. അവൻ കൊത്തിഫറിന്റെ ഭാര്യയെ അവനെതിരെ ഉപയോഗിക്കുന്നു. ജോസഫിനെ വശീകരിക്കാൻ യോസഫ് അതിന് വഴിപ്പെട്ടില്ല. അതിന്റെ ഫലമായി ജോസഫ് ആരാണെന്ന് അവൻ തെളിയിച്ചു. അവൻ പരീക്ഷിക്കപ്പെട്ടു, വിജയിച്ചു, ശക്തനായി. ഓരോ പ്രാവശ്യവും നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ ശക്തരാകുകയാണ്. ജോസഫ് കൂടുതൽ ശക്തനായിക്കൊണ്ടിരുന്നു. എല്ലാ ദിവസവും കൊത്തിഫറിന്റെ ഭാര്യ അവനെ വശീകരിച്ചുകൊണ്ടിരുന്നു. അവൻ കൂടുതൽ ശക്തനായി. അതിനുശേഷം യോസഫിനെ തെറ്റായിട്ട് കുറ്റപ്പെടുത്തി കൊത്തിഫറിന്റെ ഭാര്യയിലൂടെ. അവിടെ ഭർത്താവിനോട് അവൾ കള്ളം പറഞ്ഞു. പിശാച് ഈ കാര്യത്തിൽ ജയിച്ചു അവനെ, ജോസഫിന് ഒരു ജയിലിലാക്കാൻ. എന്നാൽ അവിടെ ആ ജയിലിൽ അവിടെ വെച്ച് അവൻ കാണുന്നു ഫറവോന്റെ ദാസനെ. അങ്ങനെ ഫറവോന്റെ മുന്നിൽ എത്താൻ ഒരു അവസരം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ആ ഫറവോന്റെ ദാസനെ കാണാൻ അവൻ അവസരം ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ ആരാണ് അവനെ ജയിലിലിട്ടത്? പിശാചാണ്. അതിലൂടെ എന്താ നടന്നത്? ദൈവത്തിന്റെ ഉദ്ദേശമാണ്. അവസാനം ഈ പാനപാത്ര വാഹനിലൂടെ അവൻ ഫറവോന്റെ അടുക്കലെത്തുന്നു. അങ്ങനെ ഈജിപ്തിലെ രണ്ടാമത്തെ ഭരണാധികാരിയാകുന്നു. അതുകൊണ്ട് പിശാച് എന്തൊക്കെ യോസഫിന് നേരെ ചെയ്തോ അത് തന്റെ സഹോദരന്മാരിലൂടെ ആകട്ടെ, അല്ലെങ്കിൽ ആ ദുഷ്ടയായ ഫോത്തിഫറിന്റെ ഭാര്യയോ, എന്തൊക്കെ ആയാലും നിറവേറിയ ദൈവ ഉദ്ദേശമാണ്. ഈ ഉദാഹരണത്തിലൂടെ നമുക്ക് പറയാം ദൈവം പിശാചിന്റെ മേശയെ തിരിച്ചു. എസ്തറിന്റെ പുസ്തകത്തിൽ നാം വേറൊരു ഉദാഹരണം കാണുന്നു. അവിടെ സാത്താൻ പ്രേരിപ്പിക്കുന്നു ഹേമാൻ എന്ന് പറയുന്ന മനുഷ്യനെയും അവന്റെ ഭാര്യയെയും എല്ലാ യഹൂദന്മാരെയും കൊല്ലാൻ യഹൂദനായിരുന്ന മോർദേക്കായ്ക്കെതിരെ അവരെ തിരിയുന്നു. നിങ്ങൾ ആ സംഭവം വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അവിടെ ഹേമാൻ ഒരു വലിയ കഴുകുമരം ഉണ്ടാക്കി. അതിന് 70 അടിയിൽ കൂടുതൽ ഉയരമുണ്ടായിരുന്നു. മോർദേക്കായെ തൂക്കിലേറ്റാൻ, ഒരു മനുഷ്യനെ തൂക്കിലേറ്റാൻ നിങ്ങൾക്ക് 10 അടിയുള്ളൊരു കഴുകുമരം മതി. പിന്നെന്തിനാണ് 70 അടിയുള്ള ഒരു കഴുകുമരം അവൻ ഉണ്ടാക്കിയത്? എന്തിനാണ് ഇത്ര വലിയൊരു കഴുകുമരം, ഒരു 7 നില ബിൽഡിങ്ങിന്റെ അത്ര ഉയരം? കാരണം ആ ദേശം മുഴുവനും കാണണം അവനെ ഇവിടെ തൂക്കിയിരിക്കുന്നത്. അങ്ങനെ അവനെ അവമാനിക്കണം. എന്നാൽ ആ കഥയുടെ അവസാനം നാം കാണുന്നു ഹാമാനെ തന്നെ അതിൽ തൂക്കുന്നു. ശത്രുവിന്റെ മേശയെ എങ്ങനെയാണ് ദൈവം തിരിക്കുന്നതിന്റെ മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഈ കഥ. ഇവിടെ ദൈവം മഹത്വപ്പെടുകയാണ്. അവന്റെ ജനം കാണുമ്പം എങ്ങനെയാണ് പിശാചിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവം തകർക്കുന്നത്. വേദപുസ്തകത്തിൽ ഇതുപോലുള്ള കഥകൾ നാം അനേകമായിട്ട് കാണുന്നു. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ എങ്ങനെയാണ് ദൈവം ഉപയോഗിക്കുന്നതെന്ന്, പിശാചിനെ തന്റെ ഉദ്ദേശം നിറവേറ്റാനായിട്ട്, പിശാചിന്റെ മേശയെ മറിക്കുന്നതും ദൈവ ഉദ്ദേശം നിറവേറ്റുന്നതും. യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചു കഴിഞ്ഞപ്പം എത്ര അധികമായിട്ടത് നടക്കുന്നു. ഇവിടെ നമ്മളിപ്പോൾ കാണുന്നു പിശാച് പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്നു. ക്രൂശിൽ വെച്ച് അവന്റെ ആയുധവർഗം ദൈവം പിടിച്ചു വാങ്ങി. അവന് ഇപ്പോൾ നമ്മൾ ആരുടെ മേലും ഒരധികാരവുമില്ല. നാം ഇവിടെ കാണുന്നു ഇപ്പോൾ നമ്മുടെ നില കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ജോസഫിനേക്കാളും ഇയോബിനേക്കാളും മോർദേഖായിയേക്കാളും യേശുക്രിസ്തു ആയിരുന്ന ആ നിലയിലേക്ക് നമ്മൾ വന്നു പൂർണ്ണ ജയാളികളായി. പിശാച് കാൽവറിയിൽ പരാജയപ്പെട്ടപ്പം, കൊലോസ്യലേഖനം 2:15 പിശാചിന്റെ ആയുധവർഗം വെപ്പിച്ചു യേശു കാൽവറി ക്രൂശി മരിച്ചപ്പം. നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സത്യങ്ങളിലൊന്നാണ് പിശാച് പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടിരിക്കുന്നു. കാൽവറി ക്രൂശിൽ യേശു മരിച്ചപ്പം എല്ലാ ക്രിസ്ത്യാനികൾക്കും അറിയാം, മിക്ക ക്രിസ്ത്യാനികൾക്കും, യേശു ക്രിസ്തു കാൽവറിയിൽ നമ്മുടെ പാപത്തിന് മരിച്ചു. അതിനേക്കാളും വലിയ സത്യമുണ്ട്. ഇതുപോലെയുള്ള മറ്റൊരു സത്യം, അവൻ പിശാചിനെ തന്റെ ആയുധവർഗം വെപ്പിച്ചു. അതുകൊണ്ട് പിശാചിനെ നമ്മൾ നേരെ മത്സരിക്കാൻ ആയുധമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വേദവസ്തം പറയുന്നത് യാക്കോബേ 4:7 ദൈവത്തിന് കീഴടങ്ങുകയും ദൈവത്തിന് കീഴടങ്ങുകയും പിശാചിനോട് അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇത് പഴയ നിയമത്തിൽ ഇല്ലായിരുന്നു. പഴയ നിയമത്തിൽ എത്രമാത്രം നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങിയാലും നിങ്ങൾ അവനെ എതിർത്ത് അവനെ ഓടിക്കാൻ കഴിയുമായിരുന്നില്ല. ഇല്ല. അതുകൊണ്ടാണ് ദൈവം അവർക്ക് അങ്ങനെ ഒരു കൽപ്പന കൊടുക്കാതെ തന്നെ ആളുകൾക്ക് ഫെലിസ്റ്റരോട് എതിർക്കാൻ കഴിയുമായിരുന്നു, അവരെ ഓടിക്കാൻ കഴിയുമായിരുന്നു. അവർക്ക് അമോന്യരോടും ഹിത്യരോടും ഒക്കെ എതിർത്ത് അവരെ ഓടിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അവർക്ക് പിശാചിനെ ഓടിക്കാൻ കഴിഞ്ഞില്ല പഴയ നിയമത്തിൽ. എന്നാൽ ഇപ്പോൾ യേശു ക്രൂശിൽ പിശാചിനെ തോൽപ്പിച്ചതുകൊണ്ട് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ. അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അനേക ക്രിസ്ത്യാനികളും അവർ തന്നെ പിശാചിന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോവുകയാണ്, എങ്ങനെയൊക്കെയോ അവന്റെ പിടിയിൽ പെടാതെ രക്ഷപ്പെടുകയാണ്. ഇതല്ല നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത്. പുതിയ നിയമത്തിൽ നാം കാണുന്നത് പിശാചെ നമ്മളെ വിട്ട് ഓടുന്നതാണ്. ഈ ചിത്രമാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. വീണ്ടും ജനിച്ച വിശ്വാസിയുടെ നിലപാട് ഇതായിരിക്കണം. അവൻ ജയമുള്ളവനാണ്, അവൻ അധികാരമുണ്ട്. പിശാച് അവരെ അനുസരിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവനോട് കൽപ്പിക്കുമ്പം എല്ലാ ദുരാത്മാവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുമ്പം അത് അനുസരിച്ച് മതിയാവും. കാരണം അവരെല്ലാം തോൽപ്പിക്കപ്പെട്ടവരാണ്. കാൽവറി ക്രൂശിൽ എല്ലാവരും. അതുകൊണ്ടാണ് ഒരപ്പോസ്തലനോ ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് ഇന്ന് പിശാച് ബാധിച്ച ഒരാളോട് കൽപ്പിക്കാൻ കഴിയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവനെ വിട്ടുപോകാൻ. ആ ദുരാത്മാവ് അവനെ വിട്ട് മാറിയേ പറ്റൂ. ആരെയാണോ ബാധിച്ചിരിക്കുന്ന അവനെ വിട്ട്. നിങ്ങൾ എത്ര ആത്മീയനാണെന്നുള്ള ചോദ്യം, നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള അധികാരം ഉപയോഗിക്കുന്നോ ഇല്ലയോ? അത് ഇതുപോലെ ഒരു റോഡിൽ കൂടെ വലിയ 10 ലോറികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ പോലീസുകാരൻ അവിടെ നിന്ന് കൈ കാണിക്കുകയാണ്, എല്ലാ വാഹനങ്ങളും നിർത്തുന്നു. എന്തുകൊണ്ട്? അവൻ ആ രാജ്യത്തിന്റെ അധികാരമാണ് ഉപയോഗിക്കുന്നത്. അവനൊരു ചെറിയ ആളായിരിക്കാം, അത് പ്രശ്നമല്ല. ഇതുപോലെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരം, ദൈവം യേശുക്രിസ്തുവിലൂടെ തന്നിരിക്കുന്ന അധികാരം. പിശാചിന്മേലും അവന്റെ എല്ലാ ശക്തിയും ഇതേ. നാം അത് ഉപയോഗിക്കേണ്ടത് പ്രധാനമാണ്. പിശാചിനെ ഭയന്ന് നാം ഇനിയും ജീവിക്കേണ്ട. അനേക വർഷങ്ങളായിട്ട് പിശാച് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക, പലതരത്തിലും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായിട്ട്. എന്നാൽ അവൻ പരാജിതനാണ്. അവൻ എന്തു തന്നെ ചെയ്താലും അത് പീഡയാകാം, വഞ്ചിക്കുന്നതാകാം, അങ്ങനെ എന്തുമാകാം, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറ്റുക മാത്രമാണ്. അവൻ അലറുന്ന സിംഹം പോലെ വരുന്നു ക്രിസ്ത്യാനികളെ ഭയപ്പെടുത്താനും പീഡിപ്പിക്കാനും, അങ്ങനെ പല കാര്യം. മിക്ക സമയത്തും അവൻ അതിൽ വിജയിക്കാറില്ല. കാരണം പീഡകൾ സഭയെ ശക്തിപ്പെടുത്തുകയുള്ളൂ, അവരുടെ സംഖ്യ വർദ്ധിക്കുന്നു. പീഡയുടെ ഫലമായി സഭ അധികം ആത്മീയരാകുന്നു. അവൻ പാമ്പിന്റെ രൂപത്തിലും വരുന്നു വഞ്ചിക്കാൻ, അവിടെ മിക്കപ്പോഴും അവൻ വിജയിക്കാറുണ്ട്. അതിനെയും നമുക്ക് ജയിക്കാൻ കഴിയും, അത് പീഡയാകട്ടെ വഞ്ചനയാകട്ടെ. പിശാചിന്റെ അധികാരവും ശക്തിയും അവനിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു പൂർണ്ണമായിട്ടും ക്രൂശിൽ. നാം ഇതിൽ എപ്പോഴും ഉറച്ചു നിൽക്കണം. എല്ലായ്പ്പോഴും യേശു പിശാചിനെ കാൽവറിയിൽ തോൽപ്പിച്ചു. അവന് നമ്മുടെ മേൽ ഒരു അധികാരവും ഇല്ല. ഒരിക്കലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.